Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. മാർപ്പാപ്പയുടെ ത്രികാല പ്രാർത്ഥനാ വിചിന്തനം, വാർത്തകൾ, ഇവയാണ് ഈ പ്രക്ഷേപണത്തിലെ മുഖ്യ ഇനങ്ങൾ. തന്റെ സപ്തദിന 21-ാം വിദേശ അപ്പസ്തോലിക സന്ദർശനം കഴിഞ്ഞ് 2-ാം തീയതി ശനിയാഴ്ച രാത്രി വത്തിക്കാനിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസ് പാപ്പ ഞായറാഴ്ച മധ്യാഹ്നത്തിൽ പതിവ് പോലെ പൊതുവായ ത്രികാല പ്രാർത്ഥന നയിച്ചു. റോമിൽ ശൈത്യത്തിന്റെ തീവ്രത ഏറിക്കൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ് എങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്ന 15,000-ത്തോളം പേർ ഈ ത്രികാല പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. റോമിലെ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്, ഇന്ത്യയിലെ സമയം ഉച്ചതിരിഞ്ഞ് 4:30. പാപ്പ അരമനയുടെ മുകളിലത്തെ നിലയിലുള്ള ജാലകത്തിങ്കൽ പ്രത്യക്ഷനായപ്പോൾ ജനങ്ങൾ തങ്ങളുടെ ആനന്ദം കരഘോഷങ്ങളാലും ആരവങ്ങളാലും അറിയിച്ചു. വിശുദ്ധ പത്രോസിന്റെ ബെസ്ലിക്കയുടെ ചതുരത്തിൽ ബെസ്ലിക്കയ്ക്ക് അഭിമുഖമായി നിൽക്കുകയാണെങ്കിൽ അങ്കണത്തിന്റെ വലത്തുഭാഗത്തെ സ്തംഭാവലിക്ക് പിന്നിലായി കാണപ്പെടുന്ന അരമന കെട്ടിട സമുച്ചയത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള 10 ജാലകങ്ങളിൽ വലത്തുനിന്ന് 2-ാമത്തേതാണ് പാപ്പ ഞായറാഴ്ചകളിൽ ത്രികാല പ്രാർത്ഥന നയിക്കുന്നതിനായി പ്രത്യക്ഷപ്പെടുന്ന ജനൽ. ആ ജാലകത്തിങ്കൽ മന്ദസ്മിതത്തോടെ കൈകൾ ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രത്യക്ഷനായ പാപ്പ ത്രികാല പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി നൽകിയ സന്ദേശത്തിൽ ലത്തീൻറീത്തിന്റെ ആരാധനാക്രമം അനുസരിച്ച് ലോകരക്ഷകനായ ദൈവപുത്രന്റെ തിരുപ്പിറവി ആഘോഷത്തിന് ആത്മീയമായി ഒരുങ്ങുന്നതിനുള്ള സമയമായ ആഗമനകാലത്തിന് തുടക്കം കുറിക്കപ്പെട്ട ഈ ഞായറാഴ്ച ദിവ്യബലിമധ്യ വായിക്കപ്പെട്ട മർക്കോസിന്റെ സുവിശേഷം 13:33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ജാഗരൂകരായിരിക്കേണ്ടതിന്റെ ഉണർന്നിരിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് യേശു സുശിഷ്യരെ ഓർമ്മിപ്പിക്കുന്ന സംഭവം വിശകലനം ചെയ്തു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭദിനം എന്ന ആശംസയോടെ ആരംഭിച്ച തന്റെ വിചിന്തനം പാപ്പ ഇപ്രകാരം തുടർന്നു. തിരുപ്പിറവിയിൽ പരകോടിയിലെത്തുന്ന ആഗമനകാല പ്രയാണം ഇന്ന് നാം ആരംഭിക്കുകയാണ്. നമ്മെ മുഖാമുഖം കാണുന്നതിനായി എത്തുന്ന കർത്താവിനെ സ്വാഗതം ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ദൈവത്തിനായുള്ള നമ്മുടെ ദാഹം പരിശോധിച്ചറിയുന്നതിനും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതിനും ക്രിസ്തുവിന്റെ പുനരാഗമനത്തിനായി നമ്മെ തന്നെ ഒരുക്കുന്നതിനും വേണ്ടി നമുക്ക് നൽകപ്പെട്ട ഒരു സമയമാണ് ആഗമനകാലം. മനുഷ്യാവസ്ഥയുടെ താഴ്മയിൽ അവിടുത്തെ ചരിത്രപരമായ ആഗമനത്തിന്റെ ഓർമ്മ നാം ആചരിക്കുന്ന തിരുപ്പിറവി ആഘോഷ ദിനത്തിൽ അവിടുന്ന് നമ്മുടെ പക്കലേക്ക് വീണ്ടും വരും. അവിടുത്തെ സ്വീകരിക്കാൻ നാം എപ്പോഴൊക്കെ സന്നദ്ധരാണോ അപ്പോഴെല്ലാം നമ്മുടെ ഉള്ളിൽ അവിടെ നാഗതനാകും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ യുഗാന്ത്യത്തിലും അവിടുന്ന് വീണ്ടും വരും. ആകയാൽ നാം ജാഗരൂകരായിരിക്കേണ്ടിയിരിക്കുന്നു. കർത്താവുമായി കണ്ടുമുട്ടുന്നതിന് പ്രത്യാശയോടെ പാർത്തിരിക്കേണ്ടിയിരിക്കുന്നു. ജാഗരൂകതയുടെയും കാത്തിരിപ്പിൻ്റെയുമായ ചിന്തോദ്ദീപക ആശയങ്ങളിലേക്കാണ് ഇന്നത്തെ ആരാധനാക്രമം നമ്മെ നയിക്കുന്നത്. തന്റെ പുനരാഗമന വേളയിൽ തന്നെ സ്വീകരിക്കാൻ സജ്ജരായി കാണപ്പെടേണ്ടതിന് ജാഗരൂകരായിരിക്കാനും ഉണർന്നിരിക്കാനുമാണ് യേശു മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. അവിടുന്ന് പറയുന്നു, ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ, സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിവില്ലല്ലോ. അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ. മർക്കോസ് 13:33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന്. ലോകത്തിന്റെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ ശ്രദ്ധയുള്ളവനായിരിക്കുന്നവൻ അശ്രദ്ധയാലോ ഉപരിപ്ലവതയാലോ തകിടം മറിക്കപ്പെടാൻ സ്വയം അനുവദിക്കില്ല. അവൻ പൂർണ്ണ അവബോധത്തോടും മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള ഔത്സുക്യത്തോടും കൂടി ജീവിക്കും. ഈ മനോഭാവം പുലർത്തുക വഴി നമുക്ക് അപരന്റെ കണ്ണീരിലും അയൽക്കാരുടെ ആവശ്യങ്ങളിലും ശ്രദ്ധയുള്ളവരായിരിക്കുന്നതിനും മാനുഷികങ്ങളും ആധ്യാത്മികങ്ങളുമായ അവരുടെ കഴിവുകൾ മനസ്സിലാക്കുന്നതിനും സാധിക്കും. ശ്രദ്ധയുള്ളവൻ ലോകത്തിലേക്കും തിരിയുകയും ലോകത്തിലുള്ള നിസ്സംഗതയെയും നിഷ്ഠൂരതയെയും ചെറുക്കുകയും ലോകത്തിലുള്ളവയും സംരക്ഷിക്കപ്പെടേണ്ടവയും ആയ മനോഹരങ്ങളായ നിധികളിൽ ആനന്ദിക്കുകയും ചെയ്യും. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് എവിടെയാണോ അവിടെ വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ദുരിതങ്ങളും ദാരിദ്ര്യവും അതുപോലെ തന്നെ അനുദിനമുള്ള ചെറിയ കാര്യങ്ങളിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന നിധിയും തിരിച്ചറിയുന്നതിന് പരിശ്രമിക്കുക എന്നതാണ് ഇതിനർത്ഥം. ജാഗരൂകനായ വ്യക്തി ജാഗരൂകരായിരിക്കാനുള്ള കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ചവനാണ്. അവൻ നിരാശയുടെ, പ്രത്യാശാരാഹിത്യത്തിൻ്റെ, വ്യാമോഹത്തിൻ്റെ നിദ്രയ്ക്കധീനനാകാൻ സ്വയം അനുവദിക്കില്ല. അതോടൊപ്പം തന്നെ ലോകത്തിൽ നിറഞ്ഞൊഴുകുന്നതും ചിലപ്പോഴൊക്കെ വ്യക്തിപരവും കുടുംബസംബന്ധിയുമായ പ്രശാന്തതയെയും സമയത്തെയും ബലി കഴിക്കുന്നതുമായ നിരവധിയായ പൊള്ളത്തരങ്ങളുടെ സ്വാധീനത്തെ തള്ളിക്കളയുകയും ചെയ്യുന്നു. യേശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തിൻ്റെ വേദനാജനകമായ അനുഭവം വിവരിക്കുന്നുണ്ട്. തൻ്റെ വഴികളിൽ നിന്ന് വ്യതിചലിക്കാൻ ദൈവം തൻ്റെ ജനത്തെ അനുവദിച്ചു എന്നൊരു പ്രതീതി ഉളവാക്കപ്പെടുന്നു. എന്നാൽ ഈ തോന്നൽ ആ ജനത്തിൻ്റെ തന്നെ അവിശ്വസ്തതയുടെ ഫലമായിരുന്നു. നമ്മളും പലപ്പോഴും കർത്താവിൻ്റെ വിളിയോടുള്ള അവിശ്വസ്തതയുടെ ഇത്തരമൊരവസ്ഥയിലാണ്. അവിടെ നിന്ന് നമുക്ക് നല്ല വഴി, വിശ്വാസത്തിൻ്റെ സരണി കാട്ടിത്തരുന്നു. അത് സ്നേഹത്തിൻ്റെ മാർഗമാണ്. എന്നാൽ നാം ആകട്ടെ നമ്മുടെ സന്തോഷം തേടുന്നത് മറ്റെവിടെയോ ആണ്. നാം നമ്മുടെ പാപങ്ങളിലും അവിശ്വസ്തകളിലും ആമഗ്നരായി കർത്താവിൻ്റെ വഴികൾ വിട്ട് സഞ്ചരിക്കാതിരിക്കാനുള്ള മുൻവ്യവസ്ഥകളാണ് ശ്രദ്ധയുള്ളവരും ജാഗരൂകരും ആയിരിക്കുക എന്നത്. നന്മയാലും ആർദ്രതയാലും നിറഞ്ഞ ദൈവസാന്നിധ്യത്താൽ നമ്മുടെ അസ്തിത്വത്തിന് അർത്ഥവും മൂല്യവും വീണ്ടും നൽകുന്നതിന് ആ അസ്തിത്വത്തിലേക്ക് കടക്കാൻ ദൈവത്തെ അനുവദിക്കുന്ന വ്യവസ്ഥകളാണ് ശ്രദ്ധയുള്ളവരും ജാഗരൂകരും ആയിരിക്കുക എന്നത്. ദൈവത്തെ പാർത്തിരിക്കുന്നതിൽ മാതൃകയും ജാഗരൂകതയുടെ പ്രതിരൂപവുമായ ഏറ്റം പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ സുതനായ യേശുവിനോടുള്ള നമ്മുടെ സ്നേഹത്തിന് നവജീവൻ പകർന്നുകൊണ്ട് അവിടുന്നുമായുള്ള സമാഗമത്തിലേക്ക് നമ്മെ നയിക്കട്ടെ.
മരിയ സന്തീസിമ മൊഡെലോ ദെ ലാ ടെസ്സ ദി ദിയോ
ഈ വാക്കുകളിൽ തന്റെ വിചിന്തനം ഉപസംഹരിച്ച ഫ്രാൻസിസ് പാപ്പ ത്രികാല ജപം നയിക്കുകയും ആശീർവാദം ഏകുകയും ചെയ്തു.
Sit nomen Domini benedictum.
Ex hoc nunc et usque in saeculum.
Aiutorium nostrum in nomine Domini.
Qui fecit in caelum et terra.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus. Amen.
ആശീർവാദാനന്തരം ഫ്രാൻസിസ് പാപ്പ താൻ നവംബർ 26 മുതൽ ഡിസംബർ 2 വരെ മ്യാൻമാറിലും ബംഗ്ലാദേശിലും അജപാലന സന്ദർശനം നടത്തിയത് അനുസ്മരിക്കുകയും ഈ സന്ദർശനവേളയിൽ പ്രാർത്ഥനയാൽ തന്നെ അനുഗമിച്ച സകലർക്കും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു.
Questa notte sono rientrato del viaggio apostolico in Myanmar e Bangladesh.
ആ ജനതകളുമായി, പ്രത്യേകിച്ച് അന്നാടുകളിലെ കത്തോലിക്ക സമൂഹങ്ങളുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞതിനും അവർ അവരുടെ സാക്ഷ്യത്തിൽ പടുത്തുയർത്തപ്പെട്ടതിനും കർത്താവിന് നന്ദി ഓതുന്നതിൽ തന്നോടൊന്നു ചേരാൻ പാപ്പ എല്ലാവരെയും ക്ഷണിച്ചു. ജീവിത പരീക്ഷണങ്ങളിൽ പെട്ടതും എന്നാൽ കുലീനതയാർന്നതും പുഞ്ചിരി തൂകുന്നതുമായ അനേകം വചനങ്ങൾ തന്റെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. അവരെ എല്ലാവരെയും താൻ ഹൃദയത്തിൽ പേറുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നുവെന്ന് പാപ്പ വെളിപ്പെടുത്തി. മ്യാൻമാറിലെയും ബംഗ്ലാദേശിലെയും ജനങ്ങൾക്ക് പാപ്പ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു.
Grazie tante al popolo del Myanmar e al popolo del Bangladesh.
മധ്യ അമേരിക്കൻ നാടായ ഹൊണ്ടുരാസിൽ വിവാദ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ തുടർന്ന് സംജാതമായിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പാപ്പ നിലവിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ ആ ജനതയ്ക്ക് കഴിയുന്നതിനായി പ്രാർത്ഥിച്ചു.
Nella mia preghiera ricordo in modo particolare anche il popolo dell'Honduras.
ത്രികാല പ്രാർത്ഥനയിൽ സംബന്ധിച്ച റൊമേനിയക്കാരുൾപ്പെടെയുള്ള വിവിധ രാജ്യക്കാരും റോമാക്കാരുമടങ്ങിയ തീർത്ഥാടകരെയും സ്ഥൈര്യലേപനം സ്വീകരിച്ച ഇറ്റലിക്കാരായ യുവജനത്തെയും പാപ്പ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. എല്ലാവർക്കും ശുഭഞായറും നല്ലൊരു ആഗമനകാല പ്രയാണവും ആശംസിച്ച പാപ്പ തനിക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്ന പതിവ് അഭ്യർത്ഥന നവീകരിച്ചു. എല്ലാവർക്കും നല്ലൊരു ഉച്ചവിരുന്ന് നേരുകയും ഇറ്റാലിയൻ ഭാഷയിൽ അരിവതേർച്ചി, അതായത് വീണ്ടും കാണാം എന്ന് പറയുകയും ചെയ്തുകൊണ്ട് പാപ്പ ജാലകത്തിങ്കൽ നിന്ന് പിൻവാങ്ങി.
ബോം പ്രാൻസോ എ അറിവതേർച്ചി.
നിങ്ങൾ ഇതുവരെ കേട്ടത് മാർപ്പാപ്പായുടെ ഞായറാഴ്ചത്തെ മധ്യാഹ്ന പ്രാർത്ഥനാ പ്രഭാഷണവും ആശീർവാദവും. സംഗീതാലപിച്ച ഈ ഗാനം മോറിയ ക്രിയേഷൻസിൻ്റെ ഹൃദയരാഗം എന്ന കാസറ്റിൽ നിന്ന് എടുത്തതാണ്. ഷെല്ലി ഫെർണാണ്ടസിൻ്റെ വരികൾക്ക് ഈണം നൽകിയിരിക്കുന്നത് ജേഴ്സൺ.